2025 ഒക്ടോബർ 18 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ഗുജറാത്തിൽ ബി ജെ പിയുടെ പതിവ് സ്ട്രാറ്റജി, വിട്ടുവീഴ്ചയില്ല, വിജയം ഉറപ്പാക്കി നേതൃത്വം. പ്രസൂനസ് കണ്ടത്ത് എഴുതുന്നു. ഡൽഹിയിൽ കേന്ദ്രഭരണത്തിന്റെ തിരക്കിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒരു കണ്ണ് എപ്പോഴും തങ്ങളുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലുണ്ട്. 1998 മുതൽ തുടരുന്ന ബി ജെ പി ആധിപത്യം നിലനിർത്താനും പിടി അയക്കാതിരിക്കാനും ഗുജറാത്തിലെ നീക്കങ്ങൾ ഒന്നിനു പകരം രണ്ടു മുഴം മുന്നെയാണ്. ഗുജറാത്തിൽ വ്യാഴാഴ്ച ഭൂപേന്ദ്ര പട്ടേൽ സർക്കാരിലെ 16 മന്ത്രിമാർ രാജിവെച്ച് ഇന്നലെ 25 പേരുമായി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത് അടുത്ത വർഷം നടക്കേണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2027 നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ്. കാലാവധി പൂർത്തിയാക്കുന്ന ഏതു സർക്കാരിനും സ്വാഭാവികമായി നേരിടേണ്ടി വരുന്ന ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കി പാർട്ടി സർക്കാർ നേതൃത്വത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ബി ജെ പി രീതിയാണ്. തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുന്നേ തന്നെ മുഖ്യമന്ത്രിമാരെ അടക്കം മാറ്റിയത് പല സംസ്ഥാനങ്ങളിലും ഭരണ തുടർച്ച നേടാൻ സഹായിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം വിജയ് രൂപാണിയെ മാറ്റി ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചതോടെ ഭരണവിരുദ്ധ വികാരം കുറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിലടക്കം വന്ന രൂപാണിയുടെ വീഴ്ചകൾ പരിഹരിക്കാനും പ്രബലരായ പാട്ടിദാർ വിഭാഗത്തെ അടുപ്പിക്കാനുമുള്ള തന്ത്രവുമായിരുന്നു അത്. ഭീഷണിയായി ആം ആദ്മി. തുടർച്ചയായ ഭരണം സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ സൃഷ്ടിച്ച അതൃപ്തി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ എന്നിവ ഗുജറാത്തിൽ ബി ജെ പിക്ക് എതിരായ ഘടകങ്ങളാണ്. എന്നാൽ ഇവ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള പ്രതിപക്ഷമില്ലാത്തത് അവർക്ക് അനുഗ്രഹമാകുന്നു. ഗുജറാത്ത് മുമ്പ് ഭരിച്ച കോൺഗ്രസ് അടുത്തിട്ട് മുതൽ തകർന്ന നിലയിലാണ്. ജനകീയ നേതാക്കളെല്ലാം ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നു. കോൺഗ്രസ് തകരുന്നിടത്തു നിന്ന് മറ്റൊരു എതിരാളി ഉയർന്നു വരുന്നതും ബി ജെ പി കാണുന്നുണ്ട്, ആം ആദ്മി പാർട്ടി. അവർ ഡൽഹിക്കും പഞ്ചാബിനും പുറമെ വേര് പടർത്തുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ശക്തി കേന്ദ്രമായ ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടിട്ടും ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വിസാവദാർ മണ്ഡലത്തിൽ അവരുടെ യുവ നേതാവ് ഗോപാൽ ഇറ്റാലിയ ബി ജെ പിയുടെ കിരിത് പട്ടേലിനെ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത് ഏവരെയും ഞെട്ടിച്ചു. 2021 സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ 27 സീറ്റുകളിൽ ജയിച്ച് ശക്തി തെളിയിച്ചപ്പോൾ മുതൽ ആം ആദ്മി പാർട്ടിയെ ബി ജെ പി നോട്ടമിട്ടിരുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞെങ്കിലും 5 സീറ്റിലും 12% വോട്ട് അവർ നേടി. ഗുജറാത്തിൽ അക്കൌണ്ട് തുറന്നാണ് ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി എന്ന അംഗീകാരവും സ്വന്തമാക്കിയത്. സ്വന്തം ചിഹ്നമായ ചൂലിൽ ഗുജറാത്തിൽ മത്സരിക്കാൻ അത് അവസരമൊരുക്കി. സൗരാഷ്ട്രയിലെ വെല്ലുവിളി. 2017 കർഷക പാർട്ടിദാർ പ്രക്ഷോഭങ്ങൾ മൂലം തിരിച്ചടി നേരിട്ട സൗരാഷ്ട്ര 2022 ബി ജെ പി ഭദ്രമാക്കിയത് പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളി ഹാർദിക് പട്ടേലിനെ പാർട്ടിയിലെത്തിച്ചാണ്. വിസാവദാറിൽ ജയിച്ച ആം ആദ്മി പാർട്ടി യുവ നേതാവ് ഗോപാൽ ഇറ്റാലിയും പാർട്ടിദാർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. ജാതിഭേദമന്യേ എല്ലാവരെയും ആകർഷിക്കുന്ന അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ ബി ജെ പി ഭീഷണി കാണുന്നു. കോൺഗ്രസ് വോട്ട് ബാങ്കും സംസ്ഥാന കേന്ദ്ര അവഗണനയിൽ മടുത്ത കർഷകരെയുമൊക്കെ ഇദ്ദേഹം ഒന്നിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൗരാഷ്ട്ര മേഖലയിൽ ആം ആദ്മി പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് സൂചന. ഈ വെല്ലുവിളി മുന്നിൽ കണ്ടാണ് സൂററ്റിൽ നിന്നുള്ള പ്രമുഖ യുവ നേതാവും ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രിയുമായ ഹർഷ് സാങ്വിയെ ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ ഉപമുഖ്യമന്ത്രിയാക്കിയത്. 1995 കേശുഭായ് പട്ടേലിലൂടെ തുടങ്ങിയ അശ്വമേധം 2001 മുതൽ 4 തുടർച്ചയായി മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി തുടർന്നു. 2014 പ്രധാനമന്ത്രിയായെങ്കിലും ബി ജെ പി ആധിപത്യത്തിന് കുറവുണ്ടായില്ല. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ച 2017 77 സീറ്റ് നേടിയ കോൺഗ്രസും പുതിയ എതിരാളിയായ ആം ആദ്മിയും തീർത്ത വെല്ലുവിളി മറികടന്ന് 99 സീറ്റ് നേടി അധികാരം നിലനിർത്തി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 182 അംഗ നിയമസഭയിൽ 156 സീറ്റിൽ ഗംഭീര വിജയവുമായി ഭരണ തുടർച്ച. 1985 കോൺഗ്രസിന്റെ മാധവ് സിംഗ് സോളങ്കി സൃഷ്ടിച്ച റെക്കോർഡും അന്ന് മറികടന്നു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ പാർട്ടിദാർ വിഭാഗത്തിൽ നിന്നുള്ള 7 മന്ത്രിമാരുണ്ട്. 8 ഒ ബി സി, 3 പട്ടികജാതി, 4 പട്ടികവർഗ മന്ത്രിമാരെയും ഉൾപ്പെടുത്തി. 16 മന്ത്രിമാരിൽ 6 പേരെ മാത്രം നിലനിർത്തി 19 പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. പുതിയ മുഖം, പുതിയ പ്രതീക്ഷ. 2001 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായ ശേഷം 3 പിൻഗാമികളുണ്ടായി. തന്റെ കീഴിൽ മന്ത്രിയായിരുന്ന ആനന്ദി ബെൻ പട്ടേൽ ആയിരുന്നു മോദിയുടെ ഗുജറാത്തിലെ ആദ്യ പിൻഗാമി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ അഴിച്ചുപണിയുടെ ഭാഗമായി 2016 ആനന്ദി ബെൻ രാജിവെച്ചപ്പോൾ വിജയ് രൂപാണിയെ മുഖ്യമന്ത്രിയാക്കി. വിജയ് രൂപാണിക്കും കാലാവധി പൂർത്തിയാക്കാനായില്ല. കോവിഡ് പ്രതിരോധ വീഴ്ചകളും പാർട്ടിദാർ പ്രക്ഷോഭം അടക്കം പ്രശ്നങ്ങളും വിലയിരുത്തിയാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ താഴെയിറക്കി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലിനെ അവരോധിച്ചത്. മോദി ഷാ ടീമിന്റെ പതിവനുസരിച്ച് 2027 അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പേ ഭൂപേന്ദ്ര പട്ടേലിനും സ്ഥാനം നഷ്ടമായേക്കാം. ഭൂപേന്ദ്ര പട്ടേലിനെ മാറ്റുമെന്ന അഭ്യൂഹത്തിനൊടുവിലാണ് ഇപ്പോഴത്തെ പുനഃസംഘടന. ഭൂപേന്ദ്രയെ മാറ്റിയാൽ പരിഗണിക്കേണ്ട പേരുകളിൽ മുന്നിലുള്ളത് കേന്ദ്ര ജലശക്തി മന്ത്രിയായ സി ആർ പാട്ടീലാണ്.